അധ്യായം 10. പിറന്ന മണ്ണിൽ നിന്നുള്ള അവസാനത്തെ ആ ബസ് യാത്ര ഒരു ചെറു പട്ടണത്തിലാണ് എത്തിച്ചേർന്നത്. മറവിയിൽ ആണ്ടുപോയ കാലദേശങ്ങൾ ഓരോന്നായി നീലകണ്ഠൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. 2 ദിവസത്തിൽ കൂടുതൽ എവിടെയും തങ്ങിയില്ല. പട്ടണങ്ങളിലൂടെ നഗരങ്ങളിലൂടെ അലഞ്ഞുകൊണ്ടേയിരുന്നു. ചെറിയ പണികൾ ചെയ്ത് വിശപ്പ് മാറ്റാനും യാത്ര ചെയ്യാനുമുള്ള കാശ് കണ്ടെത്തി. പട്ടിണി കിടന്നപ്പോഴും ആരോടും യാചനയോടെ കൈനീട്ടിയില്ല. തലസ്ഥാന നഗരിയിലാണ് ആ യാത്ര അവസാനിച്ചത്. തീവണ്ടി ഇറങ്ങി ഭ്രാന്ത് പിടിച്ചതുപോലെ വണ്ടികളും മനുഷ്യരും പായുന്ന റോഡിലൂടെ എങ്ങെന്നില്ലാതെ നടന്നു. കുറേ നടന്നപ്പോൾ നഗരം ചെറുതായി വന്നു. വാഹനങ്ങളും തിരക്കും കുറഞ്ഞു വന്നു. എല്ലാ തെരുവിലും പൈപ്പിന് ചുവട്ടിൽ നിരത്തി വെച്ച പാത്രങ്ങളുടെ നീണ്ട നിരകൾ കണ്ടു. കീശയിൽ ഒരു തുട്ടും ബാക്കിയുണ്ടായിരുന്നില്ല. കാലത്ത് കഴിച്ച ഒരു കാലിച്ചായയുടെ ഊക്കിലാണ് അപ്പോഴും നടപ്പ്. തല കറങ്ങിയതേ ഓർമ്മയുള്ളൂ. ബോധമുണരുമ്പോൾ 5-8 ആളുകൾ ചുറ്റും കൂടി നിൽപ്പുണ്ട്. ഒരു സഹായനപത്രത്തിൻ്റെ ഓഫീസിന് മുന്നിലെ ഇടനാഴിയിലെ ബെഞ്ചിലാണ് താൻ കിടന്നിരുന്നത്. വിശന്നിട്ട് വീണതാണെന്ന് തോന്നിയപ്പോൾ പത്രമുടമ ദേവസ്യം മുതലാളി തട്ടുകടയിൽ നിന്നും ദോശയും ചായയും വരുത്തിച്ചു. ഊരും പേരുമൊക്കെ ചോദിച്ചു. നേരം സന്ധ്യയാവാൻ തുടങ്ങിയിരുന്നു. എഴുന്നേറ്റ് ചെന്ന് മുതലാളിയോട് യാത്ര ചോദിച്ചപ്പോൾ തടിച്ച കൂട്ടുപിരുകങ്ങൾ ഒന്നിച്ച് വില്ലുപോലെ ആശ്ചര്യത്തോടെ കുലച്ച് എവിടെ പോകാൻ എന്ന് ചോദിച്ചു. ചുറ്റും നോക്കിയതല്ലാതെ തനിക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. അകത്തുനിന്നും ഒരു ചെറിയ കെട്ട് പത്രം കൊണ്ടുവന്ന് കയ്യിൽ തന്നിട്ട് മുതലാളി പറഞ്ഞു, ആ റോഡിലൂടെ ഒന്ന് നടന്നിട്ട് വാങ്ങാൻ ആൾക്കാരുണ്ടാകും. ആശങ്കയോടെയാണ് നടന്നതെങ്കിലും 1/2 മണിക്കൂറിനുള്ളിൽ കോപ്പികളെല്ലാം വിറ്റുപോയി. കിട്ടിയ നാണയങ്ങളെല്ലാം മുതലാളിയുടെ മേശപ്പുറത്ത് ചൊരിഞ്ഞു. ഒരു കെട്ടുകൂടെ തരൂ. മുതലാളി തൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന് വേണ്ട, നീ വിശ്രമിക്ക്, നല്ല ക്ഷീണമുണ്ട്. അങ്ങനെയായിരുന്നു നഗരത്തിലെ ദീർഘകാല ജീവിതം ആരംഭിച്ചത്. ലാസ്റ്റ് ലൈനിൻ്റെ ഉടമ മാത്രമല്ല, പത്രാധിപരും ദേവസിയായിരുന്നു. നന്മ നിറഞ്ഞ ഒരു മനുഷ്യൻ. 4-5 മാസം കൊണ്ട് തന്നെ നഗരത്തിൻ്റെ മുക്കും മൂലയും ഹൃദിസ്ഥമായി. അക്കാലത്താണ് ജീവിതത്തിൻ്റെ ലൈൻ തന്നെ മാറിപ്പോയ സംഭവമുണ്ടാകുന്നത്. ചെങ്കൽ ചൂളയിലെ വാട്ടർ ടാങ്കിനടിയിൽ ശരീരമാസകലം മുറിവേറ്റ് മരിച്ചു കിടന്ന ഒരു യുവനേതാവിനെക്കുറിച്ച് കേട്ട കഥകൾ കാലത്ത് ഓടിച്ചെന്ന് ദേവസ്യയെ കേൾപ്പിച്ചപ്പോൾ എഴുതിക്കൊണ്ടിരുന്ന മുഖപ്രശ്നത്തിൽ നിന്നും മുഖമുയർത്താതെ അതങ്ങട്ട് എഴുതിത്താ എന്ന് ഉരിയാടി. അല്പം സങ്കോചത്തോടെയാണ് പേനയും കടലാസും കയ്യിലെടുത്തത്. എഴുത്ത് തുടങ്ങാൻ കുറേ അമാന്തമുണ്ടായെങ്കിലും പിന്നെ നല്ല ഒഴുക്കായിരുന്നു. എഴുതിക്കഴിഞ്ഞപ്പോൾ 10-15 പേജായിരുന്നു. അത്ര വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. വെട്ടിക്കളയാനൊന്നും നിൽക്കാതെ മുതലാളിക്ക് നീട്ടി. അയാളത് വാങ്ങിച്ച് വായിച്ചു നോക്കാൻ മെനക്കെടാതെ ഏതോ ഫയലിലേക്ക് പൂഴ്ത്തി. ഉച്ചഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ ഒരു കെട്ട് കടലാസുമായി ദേവസ്യ ഓടി വന്നു. ആശ്ചര്യത്തോടെ ചോദിച്ചു, ഇത് നീ തന്നെ എഴുതിയതാ? കടലാസുകളിലേക്ക് നോക്കി അല്പം സങ്കോചത്തോടെ പറഞ്ഞു, കുറച്ച് കൂടിപ്പോയി, സാറ് തന്നെ വെട്ടിക്കളഞ്ഞാൽ മതി. തമ്മിൻ്റെ ചുമലിൽ കൈവച്ച് മുതലാളി പറഞ്ഞു, നീലകണ്ഠൻ ഇനി പത്രം വിൽക്കാൻ പോകേണ്ട. 1ാം തരം ലാംഗ്വേജാണ് നിൻ്റെ അസൽ ക്രാഫ്റ്റ്. ഇന്നു മുതൽ ലാസ്റ്റ് ലൈനിൻ്റെ സബ് എഡിറ്ററാണ് നീ. അവിശ്വസനീയമായിരുന്നു ആ വാക്കുകൾ. സത്യമാണെന്ന് ബോധ്യപ്പെടാൻ കുറേ നിമിഷങ്ങൾ വേണ്ടി വന്നു. ഒരു വരി പോലും വെട്ടിക്കളഞ്ഞില്ല ദേവസ്യ. 5 ദിവസങ്ങളിലായി തുടരൻ സ്റ്റോറിയായി. ആദ്യലക്കം വായിച്ചവരൊക്കെ പിന്നീടുള്ള ദിവസങ്ങൾക്ക് കാത്തിരുന്നു. അതിൽ പിന്നെ ഒന്നിനു പിറകെ ഒന്നായി തൻ്റെ സ്റ്റോറികൾ അച്ചടിച്ച് വരാൻ തുടങ്ങി. വായനക്കാർക്കെല്ലാം നീലകണ്ഠൻ എന്ന പേര് സുപരിചിതമായി. വർഷങ്ങൾ കഴിയവേ അധോലോക കഥകളോടും രാഷ്ട്രീയത്തിൻ്റെ പിന്നാമ്പുറ രഹസ്യങ്ങളോടും തോന്നിയ ആവേശം തണുത്തു വന്നു. ചേരികളിൽ കഴിയുന്നവരുടെയും കടത്തിണ്ണങ്ങളിൽ അന്തിയുറങ്ങുന്നവരുടെയും കണ്ണീർ നിറഞ്ഞ കഥകൾ ലാസ്റ്റ് ലൈനിൽ എഴുതാൻ തുടങ്ങി. വേശ്യകളുടെ ദുരിതങ്ങളും ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്ന അനാഥ കുട്ടികളുടെ നിലവിളികളും പരമ്പരകളായി. അതെല്ലാം അന്നുവരെ പത്രങ്ങൾ തൊടാൻ മടിച്ച വിഷയങ്ങളായിരുന്നു. വലിയ പത്രങ്ങളിൽ നിന്നുവരെ ഓഫറുകൾ വന്നു. പക്ഷേ തലചുറ്റി വീണ് ബോധം തെളിഞ്ഞപ്പോൾ തിന്ന തട്ടുദോശയുടെ സ്വാദ് നാവിൽ നിന്നും പോയിരുന്നില്ല. അതിനാൽ ലാസ്റ്റ് ലൈനിൽ തന്നെ നിന്നു. അപ്പോഴേക്കും ജീവിതത്തിൻ്റെ പ്രധാന ലൈനിലേക്ക് വഴിമാറിയിരുന്നു. ഫീച്ചറുകൾ എഴുതി വന്നപ്പോൾ നഗരത്തിലെ ചെറുതും വലുതുമായ സാമൂഹ്യ സംഘടനകളുമായി പരിചയത്തിലായി. അവരുടെ കാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായി. നിയമസഭാ മന്ദിരത്തിന് പിന്നിലെ ചെങ്കൽ ചൂളയുടെ അരികെ രണ്ടര സെൻറ് സ്ഥലം കണ്ടെത്തിയതും വാങ്ങിയിടാൻ നിർബന്ധിച്ചതും ദേവസ്യയാണ്. ലോണെടുപ്പിച്ചതും മാസാമാസം ശമ്പളത്തിൽ നിന്നെടുത്ത് ബാങ്കിലടച്ചതും ദേവസ്യ. അവിടെ ചെറിയൊരു വീട് നിർമ്മിക്കാൻ ആവേശമുണ്ടാക്കിയതും മറ്റാരുമല്ല. ആത്മാർത്ഥമായി കൂടെ നിന്നതിൻ്റെ സ്നേഹം അങ്ങനെ പല നിലകളിൽ വന്നുകൊണ്ടിരുന്നു. റെഡിമെയ്ഡ് ജനവാതിലുകൾ ഒടുവിൽ വെച്ച് പിടിപ്പിക്കാനായിരുന്നു പ്ലാൻ. എന്നാൽ ചുമരും കോൺക്രീറ്റും കഴിഞ്ഞപ്പോൾ ഒരു വീടിന് ജനലുകളും വാതിലുകളും എന്തിന് എന്ന് തോന്നാൻ തുടങ്ങി. മനുഷ്യൻ്റെ സ്വകാര്യമായ ഒളിസ്ഥലമാണ് വീട്. ലോകത്തെ മുഴുവൻ അടച്ചു പുറത്താക്കാനുള്ള സ്വാർത്ഥ വിദ്യയാണ് ജനവാതിലുകൾ. ദേവസ്യ പൊട്ടിച്ചിരിച്ചു. നിനക്ക് മുഴുവട്ടാണ്, ജനലും വാതിലും ഞാൻ ഫിറ്റാക്കിക്കോളാം എൻ്റെ ചെലവിൽ. തൻ്റെ വാശി തന്നെ ജയിച്ചു. ദേവസ്യ തോറ്റു പിന്മാറി. താമസം ആരംഭിച്ച ദിവസം പ്രസിൽ നിന്നും ഇറങ്ങുമ്പോൾ രാത്രിയായിരുന്നു. വീടെത്തുമ്പോൾ മനസ്സിലായി ആരോ അകത്ത് കയറി കിടപ്പുണ്ട്. ലൈറ്റിട്ട് നോക്കിയപ്പോൾ വൃദ്ധനായൊരു കുഷ്ഠരോഗി. ദേഹമാകെ വ്രണങ്ങൾ, വലംകാൽ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു കളഞ്ഞതാണ്. പരിഭ്രമത്തോടെ കണ്ണു തുറന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു, പേടിക്കേണ്ട, കിടന്നോളൂ, എൻ്റെ വീടാണ്. എന്തെങ്കിലും കഴിച്ചതാണോ? ഇല്ലെന്ന് വൃദ്ധൻ ഞരങ്ങി. തട്ടുകടയിൽ നിന്ന് ദോശയും ചമ്മന്തിയും കൊണ്ടുവന്നു. ചുമരിൽ ചാരിയിരുത്തി ഭക്ഷണം മടിയിൽ വെച്ചു കൊടുത്തു. ഒട്ടും അറപ്പ് തോന്നിയില്ല. ആർത്തിയോടെ ദോശ തിന്നുന്നത് നോക്കിയിരുന്നു. തൻ്റെ വീട്ടിൽ അന്തിയുറങ്ങാനെത്തിയ ആദ്യത്തെ അതിഥിയാണ്. കുറേ ദിവസങ്ങൾ ബന്ധുവിനെപ്പോലെ വൃദ്ധൻ അവിടെ അന്തിയുറങ്ങി. പ്രസിലെ പണിക്കിടയിൽ അയാളെ കുളിപ്പിക്കാനും മരുന്ന് പുരട്ടാനും വസ്ത്രമലക്കാനും സമയമുണ്ടാക്കി. ആ കാലത്താണ് നഗരത്തിലെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുമായി തെറ്റിത്തുടങ്ങുന്നത്. അടുത്തറിഞ്ഞപ്പോൾ ഓരോ തരം പുഴുക്കുത്തുകൾ അതിലൊക്കെ ഉണ്ടായിരുന്നു. പലർക്കും സാമൂഹ്യ സേവനം ഒഴിവുകാല വിനോദമായിരുന്നു. അനാഥരായ ആർക്കൊക്കെയോ തൻ്റെ വീട് അഭയസ്ഥലമായി. വേശ്യകളും യാചകരും ഭ്രാന്തരുമൊക്കെ സ്വന്തം വീട് പോലെ താമസിച്ചു. ആരൊക്കെയോ വരികയും പോവുകയും ചെയ്തു. ഒന്നും എഴുതി വച്ചില്ല, ഒന്നിനും കണക്ക് വച്ചില്ല. ഒരിക്കൽ കരുണ എന്ന വീട്ടുപേരിന് മുകളിൽ വേശ്യാലയം എന്ന് കടലാസിൽ ആരോ ഒട്ടിച്ചത് കണ്ട് ദേവസ്യ ദേഷ്യപ്പെട്ടു. നിനക്കത് കീറിക്കളഞ്ഞുകൂടെ? ചിരിയാണ് വന്നത്. ഒട്ടിച്ച മനുഷ്യൻ തന്നെ അത് കീറിക്കളയും. അല്ലെങ്കിൽ അതവിടെ കിടന്നോട്ടെ, ആകാശം ഇടിഞ്ഞു വീഴുകയൊന്നുമില്ല. മറ്റൊരു ദിവസം പ്രസിലെ വിമലയുടെ വിവാഹം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വളരെ ഗൗരവത്തിൽ ദേവസ്യ പറഞ്ഞു, നീ ഒരു വാടക വീട്ടിലേക്ക് മാറണം. ആ വീട് നമുക്ക് വിൽക്കാം. അതല്ലെങ്കിൽ നിനക്കത് അനാഥമന്ദിരമാക്കാം. ഇനി നീ അവിടെ താമസിക്കരുത്. പ്രായം കൂടുന്നത് ഓർക്കണം. നീ ഒരു വിവാഹം കഴിക്കണം. വിവാഹം ഭയങ്കരമായ ഒരു തട്ടിപ്പാണെന്ന് പറഞ്ഞപ്പോൾ ദേവസ്യയുടെ മുഖം ഇരുണ്ടു. സ്ത്രീയുടെ സ്വാതന്ത്ര്യവും ജീവിതവും പുരുഷന് ബലിയർപ്പിക്കുന്ന ചടങ്ങാണ് വിവാഹം. തനിക്കതിൽ വിശ്വാസമില്ല. ദേവസ്യ തുറച്ചു നോക്കി. വിളറിയ ചിരി ചിരിച്ചു. നീട്ടിപ്പറഞ്ഞു, നീ നേരെയാവില്ല. സംഘടനകളിൽ നിന്നൊക്കെ തെറ്റിപ്പിരിഞ്ഞ് ഒറ്റയാനെപ്പോലെ നടക്കാൻ തുടങ്ങിയ കാലമായിരുന്നു. തന്നെ ആർക്കും മനസ്സിലായില്ല. തനിക്ക് വട്ടാണെന്ന് സുഹൃത്തുക്കൾ അടക്കം പറഞ്ഞു. പൊതുചടങ്ങുകളിൽ പതുക്കെ പതുക്കെ ക്ഷണിക്കപ്പെടാതായി. പക്ഷേ വെളുപ്പാൻ കാലത്ത് തെരുവുകളിലൂടെയുള്ള അലച്ചിലുകൾ നിർത്തിയില്ല. റോഡിലോ ഓടയിലോ വീണുകിടന്നവരെ ഓട്ടോറിക്ഷയിലാക്കി ആശുപത്രിയിലോ വീട്ടിലോ എത്തിച്ചു. അന്തിയുറങ്ങാനെത്തിയവരെക്കൊണ്ട് വീട് നിറഞ്ഞ ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒറ്റയ്ക്കാണെന്ന് ഒരിക്കലും തോന്നിയതേയില്ല. ചെയ്യാൻ എപ്പോഴും നൂറുകൂട്ടം കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും മറ്റൊരു കഠിന ദുഃഖം മനസ്സിനെ ക്യാൻസർ പോലെ കാർന്നു തിന്നാൻ തുടങ്ങിയിരുന്നു. മുറിയിൽ താൻ കത്തിച്ചു വയ്ക്കുന്ന വിളക്കിൻ്റെ വെളിച്ചം കഷ്ടിച്ച് മുറ്റം വരെ മാത്രമേ എത്തുന്നുള്ളൂ. വഴികളിലേക്കൊന്നും അത് പടരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നഗരത്തിൽ ഒറ്റപ്പെട്ടും മനസ്സിൽ വേദനിച്ചും കഴിയുന്ന കാലത്താണ് ഒരു ദിവസം രാവിലെ ആരോ വന്ന് പറഞ്ഞത്. ടെലിഫോൺ എക്സ്ചേഞ്ചിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ മതിൽ കെട്ടിവെച്ച കാട് കയറിയ സ്ഥലത്ത് ചോരയിൽ കുളിച്ചൊരു സ്ത്രീ കിടപ്പുണ്ട്. താൻ പ്രസിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു. ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. ശരീരമാകെ ചോര പുരണ്ടിരുന്നു. കടിച്ചു പറിച്ചതിൻ്റെ പാടുകൾ, കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ കുറ്റിക്കാടിന് മുകളിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. അവൾ കിടന്നിടത്ത് ഒരാൾ പൊക്കമുള്ളൊരു കുറ്റിച്ചെടി പിടിതിട്ടിരുന്നു. അതിൻ്റെ നേർത്ത് വെളുത്ത ആയിരം വേരുകൾ അവളുടെ കാൽപാദങ്ങളെ പൊതിഞ്ഞിരുന്നു. കൈത്തണ്ട പിടിച്ചു നോക്കി. സമാധാനമായി, ജീവനുണ്ട്. സാരിയെടുത്ത് പുതപ്പിച്ച് ചുമലിൽ കോരിയെടുത്ത് പുറത്തേക്ക് നടന്നു. ഓട്ടോറിക്ഷയിൽ ചാരി കിടത്തുമ്പോൾ നഗ്നമായ കൈത്തണ്ടയിൽ പേര് പച്ചക്കുത്തിയത് വായിച്ചു. ദേവയാനി. ആ ശബ്ദം കേട്ടപ്പോൾ അവൾ ചെറുതായി ഞരങ്ങുകയും കൺപീലികൾ അനങ്ങുകയും ചെയ്തു.